നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ടത് ആവശ്യമാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നാം ചപ്പുചവറുകളെ വെളിയിൽ കളയുന്ന മാർഗമാണ് സത്യസന്ധമായി ഏറ്റുപറച്ചത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ, വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലു, വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധുവെന്നെ ഓർത്തു നിത്യൻ താതനോടു യാചിക്കും. എന്റെ സമ്പത്തെന്നു ചൊല്ലു, വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകും. നല്ല ദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. നല്ല ദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമക്കണ്ണീർ ചൊരിഞ്ഞിടാൻ, ഭാഗ്യമേറും മഹോത്സവ വാഴ്ചക്കാലം വരുന്നല്ലോ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ, വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകും. എന്റെ രാജാവെഴുന്നള്ളുമ്പോ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ. എന്റെ രാജാവെഴുന്നള്ളുമ്പോ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ മാർവിലെന്നെ ചേർത്തിടും തൻ കൊണ്ടു മാർവിൽ മുത്തിടും ഞാൻ ആയെനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെ ഒന്നും യേശു മാത്രം സമ്പത്താകുന്നു എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെ ഒന്നും യേശു മാത്രം സമ്പത്താകുന്നു.
എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ താങ്കൾ തയ്യാറായി വന്നതിന് പ്രത്യേകം നന്ദി. യെരുശലേമിന്റെ മതിൽ പണിയിൽ നെഹെമ്യാവ് തീർത്ത 10 വാതിലുകളെക്കുറിച്ചാണല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 10 വാതിലുകൾ സുവിശേഷത്തിന്റെ കഥ നമ്മോട് പറയുന്നു എന്ന് നാം മനസ്സിലാക്കി. ഇതിൽ ആദ്യത്തെ 4 വാതിലുകളെക്കുറിച്ച് നാം ചിന്തിച്ചും കഴിഞ്ഞു. 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നോക്കാം. 14-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം: കുപ്പവാതിൽ ബേത് ഹഖേരം ദേശത്തിന്റെ പ്രഭുവായ രേഖാബിന്റെ മകൻ മൽക്കിയാവ് അറ്റകുറ്റം തീർത്തു. അവനത് പണിതു, അതിന്റെ കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി. നഗരത്തിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വാതിലാകുന്നു ഇത്. എന്നാൽ ഇതേക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ടില്ല. കുപ്പവാതിലിൽ കൂടിയായിരുന്നു നഗരത്തിലെ ചപ്പും ചവറും എല്ലാം പുറത്തു കൊണ്ടുപോയി കളഞ്ഞിരുന്നത്. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൌലോസ് അപ്പോസ്തലൻ പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ക്രിസ്തീയ ജീവിതത്തിലെ ഈ വിഷയത്തെ പൌലോസ് മറ്റാരേക്കാളുമേറെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നാം നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ടത് ആവശ്യമാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നാം ചപ്പുചവറുകളെ വെളിയിൽ കളയുന്ന മാർഗമാണ് സത്യസന്ധമായി ഏറ്റുപറച്ചിൽ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ കർത്താവ് ജീവിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉറവുവാതിൽ മിസ്പാദേശത്തിന്റെ പ്രഭുവായ കോൽ ഹൊസേയുടെ മകനായ ശല്ലൂൻ അറ്റകുറ്റം തീർത്തു. അവൻ അത് പണിതു, മേച്ചിൽ കഴിച്ചു, കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി. രാജോദ്യാനത്തിന്റെ നീർപ്പാത്തിക്കരികെയുള്ള കുളത്തിന്റെ മതിലും ദാവീദിന്റെ നഗരത്തിൽ നിന്നിറങ്ങുന്ന കൽപ്പടി വരെ തീർത്തു. അടുത്ത വാതിൽ ഉറവുവാതിലാകുന്നു എന്നത്ര നാം കാണുന്നത്. ശമരിയിലെ കിണറ്റിന്റെ കരയിൽ നിന്ന് ആ സ്ത്രീയോട് നമ്മുടെ കർത്താവ് പറഞ്ഞത് ഉറവുവാതിൽ അതത്ര സൂചിപ്പിക്കുന്നത്. കർത്താവ് പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങിവരുന്ന നീരുറവായി തീരും എന്നത്രേ. കൂടാരപ്പെരുന്നാളിന്റെ സമയത്ത് കർത്താവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം: എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്നത്രേ. അടുത്ത വാക്യത്തിൽ യോഹന്നാൻ തന്റെ പ്രസ്താവന വിവരിക്കുന്നത് ഇപ്രകാരമാണ്, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ച് ആകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 39-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പൌലോസ് പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അങ്ങനെ ഉറവുവാതിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തിയാകുന്നു എന്ന വസ്തുതയത്രേ. അതുമാത്രമല്ല, ഓരോ വിശ്വാസിക്കും ആത്മാവിന്റെ നിറവ് ആവശ്യമാണ്. ഒരു വിശ്വാസി ആത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ അവൻ വെറുമൊരു കിണറല്ല, പിന്നെയോ മറ്റുള്ളവരിലേക്ക് അനുഗ്രഹത്തെ വർഷിക്കുന്ന ഒരു ഉറവ ആകുന്നു. നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ നാം എല്ലാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കേണ്ടതാണ്. അങ്ങനെ നാം വായിച്ചു മുൻപോട്ടു പോകുമ്പോൾ 7-ാമത്തെ വാതിലിനെക്കുറിച്ച് 26-ാം വാക്യത്തിൽ നാം കാണുന്നു. 26-ാം വാക്യമാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചാട്ടെ. ദേവാലയ ദാസന്മാർ ഓഫേലിൽ കിഴക്ക് നീർവാതിലിനെതിരെയുള്ള സ്ഥലം മുതൽ കവിഞ്ഞു നിൽക്കുന്ന ഗോപുരം വരെ പാർത്തു വന്നു. നീർവാതിലിലൂടെയാണ് പട്ടണത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നത്. വെള്ളം കൊണ്ടുവരുവാനുള്ള ഒരു തോട് ഉണ്ടായിരുന്നെങ്കിലും അത് മതിയാകുമായിരുന്നില്ല. ഈ നീർവാതിലും അതിനായി ഉപയോഗിച്ചിരുന്നു. ഈ നീർവാതിലിൽ നമ്മോട് പറയുന്നത് എന്താണ്? ഞാൻ വിശ്വസിക്കുന്നത് ഈ നീർവാതിൽ ദൈവവചനത്തിന്റെ പ്രതീകമാകുന്നു എന്നത്രേ. ഈ പുസ്തകത്തിൽ നാം അല്പം കൂടി മുൻപോട്ട് പഠിക്കുമ്പോൾ എസ്ര തന്റെ പ്രസംഗപീഠം ഉണ്ടാക്കിയത് ഈ വാതിൽക്കൽ ആകുന്നു എന്ന് കാണാവുന്നതാണ്. നീർവാതിൽക്കൽ എസ്ര ഒരു പ്രസംഗപീഠം ഉണ്ടാക്കിയപ്പോൾ അവൻ അതിന്മേൽ നിന്ന് ദൈവവചനം വായിച്ചു. അവൻ തെരഞ്ഞെടുത്ത സ്ഥലം യാദൃച്ഛികമായിരുന്നില്ല, പ്രതീകാത്മകമായിരുന്നു. വെള്ളത്താൽ കഴുകുക എന്നത് ദൈവവചനമാകുന്നു എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് അറിയിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 15:3. 17:17 കർത്താവ് തന്റെ പ്രാർത്ഥനയിൽ യാചിച്ചത് സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു എന്നത്രേ. നീർവാതിൽ ദൈവവചനത്തെ ചിത്രീകരിക്കുന്നു. നാം ദൈവവചനമാകുന്ന വെള്ളത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു. ഈ വാതിലിലൂടെയാണ് നാം വചനത്തെ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ദാഹിച്ചിരിക്കുന്നവർക്ക് വെള്ളം കൊണ്ടുകൊടുക്കുന്ന ശുശ്രൂഷയിലായിരിക്കണം നാം ഓരോരുത്തരും. 119:9 സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ചോദ്യം, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നീർവാതിലിനെ സംബന്ധിക്കുന്ന ഏറ്റവും അതിശയിപ്പിക്കുന്ന വസ്തുത അത് കേടുപാട് പോക്കിയില്ല എന്നതത്രേ. മറ്റെല്ലാ വാതിലുകളും മതിലിന്റെ ഭാഗങ്ങളും പൊളിച്ചു കളഞ്ഞപ്പോൾ നീർവാതിൽ കുഴപ്പമില്ലാതെ നിന്നു. അത് അസാധാരണം തന്നെയല്ലേ? അതിന് കേടുപാട് നീക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് കേട്ടിട്ട് താങ്കൾക്ക് എന്തു തോന്നുന്നു? അതേ സുഹൃത്തെ, ദൈവവചനത്തിന് കേടുപാടൊന്നുമില്ല. അറ്റകുറ്റപ്പണി ചെയ്യേണ്ട ആവശ്യമില്ല. അത് കേടുവരാത്തതാണ് എന്ന് ചുരുക്കം. ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിൾ അത് ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് തെളിയിക്കുവാൻ തത്രപ്പെടുന്ന അനേകർ ഇന്നുണ്ട്. അതേസമയം തന്നെ ബൈബിൾ ദൈവവചനമല്ല, മനുഷ്യന്റെ സൃഷ്ടിയായ കെട്ടുകഥകൾ മാത്രമാണെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുന്നവരുമുണ്ട്. ഞാനും പലപ്പോഴും ഈ ബൈബിൾ ദൈവവചനമാകുന്നു എന്ന് തെളിയിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിനുവേണ്ടി മിനക്കെടേണ്ടതില്ല എന്ന് പിന്നീട് മനസ്സിലാക്കി. ഞാൻ ദൈവവചനം അറിയിച്ചാൽ മതി. അതിനെ സംരക്ഷിക്കുകയും തെളിയിക്കുകയും ഒക്കെ ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അവനത് നിർവഹിച്ചുകൊള്ളും. ബൈബിൾ ദൈവവചനമാകുന്നു എന്നുള്ള ഉറപ്പിലും തറപ്പിലുമാണ് ഞാനിപ്പോൾ. അതങ്ങനെയാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയല്ല, പിന്നെയോ അങ്ങനെയാകുന്നു എന്നെനിക്കറിയാം. അതിനിന്ന് താങ്കൾക്കു വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നെനിക്കറിയാം. അതിനാൽ അതിന് എന്റെ ബലഹീനമായ പിന്താങ്ങൽ ആവശ്യമില്ല. ബൈബിൾ തന്നെ അതിന്റെ കാര്യം നോക്കിക്കൊള്ളും. ഞാനത് അറിയിച്ചാൽ മാത്രം മതി. ഞാൻ ദൈവവചനം പ്രസംഗിക്കണം അത്രമാത്രം. ഇനിയും 28 നാം വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 28 കുതിരവാതിൽ മുതൽ പുരോഹിതന്മാർ ഓരോരുത്തൻ താൻ താന്റെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു. യോദ്ധാക്കൾ സഞ്ചരിച്ചിരുന്ന മൃഗമായിരുന്നല്ലോ കുതിര. സക്രപ്രവചനം 1:8 ഒരു ചുവന്ന കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവന്റെ പിൻപിൽ ചുവന്ന കുതിരകളും കുരാൽ നിറവും വെളുത്തതുമായ കുതിരകളുണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം 6:4 നാം വായിക്കുന്നത്, അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ഈ പ്രതീകങ്ങളായ കുതിരകൾ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന ശക്തികളെയാണ് കാണിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഒരു ചെറുകഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് യാത്ര തിരിച്ചു. അവൻ ആ മൃഗത്തിന്റെ മേൽ കയറിയതുകൊണ്ട് അവൻ സൌമ്യതയുള്ളവനാകുന്നു എന്ന് പറയുക സാധ്യമല്ല. അത് രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനമായിരുന്നു. ആ ദിവസങ്ങളിൽ അതിനെ താഴ്ന്ന വർഗത്തിൽപ്പെട്ട ചെറിയ ഒരു മൃഗമായി കണ്ടിട്ടില്ല. മനുഷ്യർ യുദ്ധസമയത്ത് മാത്രമേ കുതിരപ്പുറത്ത് കയറി ഓടിച്ചിട്ടുള്ളൂ. കുതിര യുദ്ധത്തിന്റെ പ്രതീകമാണ്. ഓരോ വിശ്വാസിയുടെയും പടയാളി ശുശ്രൂഷയാണ് കുതിരവാതിൽ വിളിച്ചറിയിക്കുന്നത്. എഫേസ്യരിലെ 2:7 പൗലോസ് നമ്മോട് പറയുന്നത്, ദൈവം നമ്മെ ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിലിരുത്തുകയും ചെയ്തു എന്നത്രേ. ആ വലിയ സത്യം എഫേസ്യ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നു. എഫേസ്യ ലേഖനത്തിന്റെ 2 നാം കാണുന്നത് 4:1 വരുമ്പോൾ, വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി നടക്കുവാനാണ്. നമ്മുടെ തല ഉയരങ്ങളിൽ, സ്വർഗ്ഗസ്ഥലങ്ങളിലാണ്. എന്നാൽ നമ്മുടെ പാദങ്ങൾ ഇവിടെ ഭൂമിയിലാണ്. ഇവിടെയാണല്ലോ നാം നടക്കുന്നത്. അതുമാത്രമല്ല, എഫേസ്യ ലേഖനം 6:11 നാം ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുവാൻ പറഞ്ഞിരിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിനാണ് അത്. ഒരു യഥാർത്ഥ പോരാട്ടമുണ്ട്. അതൊരു ആത്മീക യുദ്ധമാണ്. എഫേസ്യ ലേഖനം 6:12 തുടർന്ന് നാം കാണുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ നാം പോരാടുന്നത്. ജഡത്തോടും രക്തത്തോടുമല്ല, പിന്നെയോ ആത്മീക ശക്തികളോടുള്ള പോരാട്ടമാണ്. ഈ കാലങ്ങളിൽ ദൈവവചനത്തോട് വർദ്ധിച്ച ഒരു താൽപര്യം കാണുന്നുണ്ട്. അതേസമയം തന്നെ എതിരാളികളും ധാരാളമുണ്ട്. തന്റെ സമയത്ത് പൌലോസ് ഇത് തന്നെ പറഞ്ഞു, എനിക്ക് വലിയതും സഫലമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും പലരുണ്ട്. ദൈവവചനം പ്രസംഗിക്കുവാൻ ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് ചില വ്യക്തികൾ എന്റെ ശത്രുക്കളാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുവരെ അവരെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നതേയില്ല. ദൈവവചനത്തെ പിന്താങ്ങേണ്ട പലരും അതിനെ എതിർക്കുന്നത് ആശ്ചര്യകരമായി തോന്നുന്നു. എതിരാളികൾ അനേകരുള്ളതിനാൽ നാം ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കേണ്ടതുണ്ട്. നാം ആത്മാവിന്റെ വാളെടുക്കുവാനും നമ്മോട് പറഞ്ഞിരിക്കുന്നു. ആത്മാവിന്റെ വാള് ദൈവവചനമാകുന്നു. നാം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ആയുധം അതത്രേ. 2 തിമൊഥെയൊസ് 2:3 പൌലോസ് യുവാവായൊരു പ്രസംഗകനോട് പറഞ്ഞത് ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്നത്രേ. ഈ വാക്യം നമ്മെ കാണിക്കുന്ന വസ്തുത വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് പൊരുതുവാൻ യുദ്ധമുണ്ട് എന്നത്രേ. താങ്കൾ ഇന്ന് യുദ്ധത്തിലല്ലാത്ത പക്ഷം വാസ്തവത്തിൽ താങ്കൾ യുദ്ധത്തിനുവേണ്ടി നിൽക്കുകയല്ല. കാരണം പല സ്ഥലത്തും പോരാട്ടം രൂക്ഷമായി കാണപ്പെടുന്നു. താങ്കൾ ദൈവത്തിനുവേണ്ടി ഒരു നിലപാടെടുക്കുവാൻ തീരുമാനിച്ചാൽ ആരെങ്കിലും താങ്കളെ മുറിച്ച് താഴെയിടുവാൻ ശ്രമിക്കും. നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ അനേകം ദൈവമക്കൾക്കും ഭയങ്കരമായ പോരാട്ടമുണ്ട്. നാം പോർക്കളത്തിലാകുന്നു. തുടർന്ന് കിഴക്കേ വാതിലാകുന്നു കാണുന്നത്. 29-ാം വാക്യം ഞാൻ വായിക്കാം. അതിന്റെ ശേഷം ഇമ്മോരിന്റെ മകൻ സാദോക് തന്റെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു. അതിനുശേഷം കിഴക്കേ വാതിൽ കാവൽക്കാരനായ ശെഖന്യാവിന്റെ മകൻ ശമയ്യാവ് അറ്റകുറ്റം തീർത്തു. കിഴക്കേ വാതിൽ നമ്മെ പ്രതീക്ഷകൾ കൊണ്ടും ആവേശം കൊണ്ടും നിറയ്ക്കുന്നതാണ്. ഈ വാതിൽ പട്ടണത്തിന്റെ കിഴക്ക് വശത്തായിരുന്നു എന്നത് വ്യക്തമാണ്. പ്രഭാതത്തിൽ ആദ്യം തുറക്കുന്നത് ഈ വാതിലാകുന്നു. ആധുനിക യെരുശലേമിൽ കിഴക്കേ വാതിൽ അടച്ച് മുദ്ര വച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വീണ്ടും വരുമ്പോൾ ഈ വാതിലിൽ കൂടി ആയിരിക്കും വരുന്നതെന്ന് വിശ്വസിക്കുന്ന അനേകരുണ്ട്. അവൻ അങ്ങനെ ചെയ്തെന്ന് വന്നേക്കാം. എന്നാൽ തിരുവചനം അങ്ങനെ പറയുന്നില്ല. അവൻ സുവർണ ഗോപുരത്തിൽ കൂടി പ്രവേശിക്കുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. അത് പട്ടണ മതിലിന്മേലല്ല, ദേവാലയത്തിലാകുന്നു. ഇപ്പോൾ കിഴക്കേ വാതിൽ അടഞ്ഞിരിക്കുന്നു എങ്കിലും ഓരോ പ്രഭാതത്തിലും ആദ്യം തുറന്നിരുന്ന വാതിൽ അതായിരുന്നു. കാരണം ഉദയസൂര്യൻ അഭിമുഖമായിരുന്ന വാതിൽ അതായിരുന്നു. രാത്രി മുഴുവൻ കാവൽക്കാരൻ മതിലിന്മേലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തന്റെ ജോലി നിർവഹിച്ചിരുന്നു. പ്രഭാതത്തിൽ അവൻ കിഴക്കേ വാതിലിന്റെ അടുത്ത് വന്ന് പകലിന്റെ ആദ്യത്തെ അടയാളം കാണുന്നതിനായി ചക്രവാളത്തിലേക്ക് നോക്കും. രാത്രിയിൽ ശത്രു വെളിയിൽ വന്നു നിൽക്കുന്നു എന്ന് കരുതി ഭയപ്പെട്ട് ഉറങ്ങാതെ കഴിഞ്ഞിരുന്ന അനേകർ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ അവൻ രാത്രി മുഴുവൻ ആ അസ്വസ്ഥരായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നിരിക്കും. ഒടുവിലായി അവർ ചോദിക്കുന്നു, കാവൽക്കാരാ, രാത്രി എന്തായി? ഇത് ഒരിക്കലും അവസാനിക്കുവാൻ പോകുന്നില്ലേ? അതിന് കാവൽക്കാരന്റെ മറുപടി, ഇപ്പോഴും വെളിയിൽ ഇരുട്ടാണ്, എന്നാൽ പ്രഭാതം വരുന്നു. അല്പം കഴിഞ്ഞ് കിഴക്കേ ചക്രവാളത്തിൽ പ്രകാശകിരണങ്ങൾ കാണപ്പെടുന്നു. ഹാ, എത്ര മനോഹരം! ഒടുവിലായി കാവൽക്കാരൻ അടയാളം നൽകിയിട്ട് പറയുന്നു, പ്രകാശം വരവായി. അവിടെയെങ്കും ശത്രു നിൽപ്പില്ല എന്ന് എനിക്ക് കാണാൻ കഴിയും. സൂര്യൻ ഉയർന്നു പൊങ്ങുന്നു. രക്ഷപ്പെട്ടതിന്റെ ദീർഘശ്വാസം ആ പട്ടണത്തിൽ നിന്നും കേൾക്കുവാൻ കഴിയും. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാം കിഴക്കേ വാതിൽക്കൽ കൂടെ ഒരുമിച്ച് കൂടേണ്ടതായിട്ടുണ്ട്. കാരണം പ്രകാശകിരണങ്ങൾ ചക്രവാളത്തിൽ കാണായി വരുന്നു. അധികം താമസിക്കാതെ സൂര്യൻ ഉയർന്നു പൊങ്ങും. എന്നാൽ സൂര്യൻ ഉയർന്നു പൊങ്ങുന്നതിനു മുൻപ് ഉദയനക്ഷത്രം വാനിൽ വെളിപ്പെടും. 1 തെസ്സലോനിക്കർ 4:16-17 നാം വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ സംഭവത്തെയാണ് നാം ഉൾപ്രാപണം എന്ന് വിളിക്കുന്നത്. വിശ്വാസികൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നതിനെക്കുറിച്ച് ബൈബിളിൽ സൂചിപ്പിച്ചിട്ടില്ല എന്ന് ആരെങ്കിലും തർക്കിച്ചാൽ അവർ മണ്ടത്തരം പറയുക മാത്രമാണ്. സൂര്യൻ ഉയർന്നു വരുന്നതിന് മുൻപ് തനിക്കുള്ളവരെ ലോകത്തിൽ നിന്നും എടുത്തുകൊള്ളപ്പെടുമെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ഇന്ന് ഒരു ചെറിയ പ്രകാശമുണ്ട്. ഉൾപ്രാപണത്തിന്റെ സമയത്തെക്കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശിക്കുവാൻ എന്നാൽ കഴിവില്ല. 2000 ആകുന്നതിന് മുൻപ് കർത്താവ് വരുമെന്ന് പറയുന്ന അനേകരുണ്ട്. ഇത് നിർഭാഗ്യകരം മാത്രം. അവർക്കെവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയതെന്ന് ഒന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നില്ലേ? അവർക്ക് സ്വർഗത്തിൽ നിന്നും പ്രത്യേകമായ ഒരു ലൈൻ എന്തെങ്കിലും കിട്ടിയിട്ടുള്ളത് പോലെയാണ് സംസാരിക്കുന്നത്. ലോകത്തിൽ മറ്റാർക്കും അത് കിട്ടിയിട്ടില്ല. താനും ദൈവവചനം നമ്മോട് പറയുന്നത് കർത്താവ് വരുന്നു എന്നത്രേ. അടുത്ത പ്രധാന സംഭവം സഭയുടെ ഉൾപ്രാപണമാകുന്നു എന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. കൂരിരുൾ നിറഞ്ഞ ഈ കാലത്ത് നാം കിഴക്കേ വാതിൽക്കൽ കൂടേണ്ടതുണ്ട്. അല്പം ഒരു പ്രകാശമുണ്ടെന്നും നമുക്കൊരു ആശയുണ്ടെന്നുമുള്ളത് ആശ്വാസം നൽകുന്ന വസ്തുതയാണ്. ഓരോ ദൈവവൈതലിനും ആശ്വസിക്കുവാൻ സാധിക്കും. അവിടുന്ന് നമ്മെ അനാഥരായി വിടുന്ന ദൈവമല്ല. നെഹെമ്യാവിന്റെ ഈ പുസ്തകം മൂന്നാം അധ്യായം അവസാനിക്കുന്നതിന് മുമ്പ് 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിന്റെ ശേഷം ശെലെമ്യാവിന്റെ മകൻ ഹനന്യാവും സാലാഫിന്റെ 6-ാമത്തെ മകൻ ഹാനൂനും മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ബെരഖ്യാവിന്റെ മകൻ മെഷുല്ലാം തന്റെ അറയുടെ നേരെ അറ്റകുറ്റം തീർത്തു. ഈ വാക്യം രസമായിരിക്കുന്നതിന്റെ കാരണം ഈ മെഷുല്ലാം ആകെ ചെയ്തതെന്താകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ തന്റെ അറയുടെ നേരെ അറ്റകുറ്റം തീർത്തു. പ്രിയ സുഹൃത്തെ, ഒരുപക്ഷെ ലോകത്തോട് മൊത്തം സാക്ഷിക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ. താങ്കളുടെ അയൽപക്കത്തും സാക്ഷിക്കുവാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ താങ്കൾക്ക് താങ്കളുടെ കുടുംബത്തെ നേടാം, അവരോടെങ്കിലും സാക്ഷിക്കാം. താങ്കളുടെ കുടുംബത്തിന് ദൈവവചനം നൽകാവുന്നതാണ്. രക്ഷിക്കപ്പെട്ട ഒരു കുടുംബമുള്ളത് എത്ര മനോഹരമാണെന്നറിയാമോ? അവരെ ദൈവവചനം പഠിപ്പിക്കുന്നത് താങ്കളുടെ ഉത്തരവാദിത്തമായിരിക്കണം. മെഷുല്ലാം തന്റെ അറയുടെ നേരെ അറ്റകുറ്റം തീർത്തു എന്ന് നാം കാണുന്നു. അവൻ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിച്ചത് അത്രമാത്രമാകുന്നു എന്നത് വ്യക്തമാണ്. അത് ദൈവം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഉപാധികൾ നിരത്തി രക്ഷപ്പെടുവാൻ ശ്രമിക്കാതെ ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിർവഹിക്കുവാൻ ജീവിതത്തെ സമർപ്പിക്കുകയാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്ന വാതിൽ ഹമ്മിഹക്കത് വാതിൽ ആകുന്നു. 31-ാം വാക്യത്തിൽ ഞാനതൊന്ന് വായിക്കും. 31-ാം വാക്യം, അതിന്റെ ശേഷം തട്ടാൻമാരിൽ ഒരുവനായ മൽക്കിയാവ് ഹമ്മിഫക്കത് വാതിൽ നേരെ ദേവാലയദാസന്മാരുടെയും കച്ചവടക്കാരുടെയും സ്ഥലം വരെയും കോണിങ്കലെ മാളിക മുറി വരെയും അറ്റകുറ്റം തീർത്തു. എന്താണ് ഈ ഹമ്മിഹക്കാത് വാതിൽ? ഹമ്മിഹക്കാത് എന്ന വാക്കിന്റെ അർത്ഥം ഔദ്യോഗികമായി പരിശോധിക്കുക അല്ലെങ്കിൽ രജിസ്റ്റർ കച്ചേരി എന്നൊക്കെയാണ്. ഒരു പരദേശി യെരുശലേമിലേക്ക് വരുമ്പോൾ അയാൾക്കൊരു വിസ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. ഈ വാതിൽക്കൽ അവൻ നിന്ന് രജിസ്റ്റർ ചെയ്യണമായിരുന്നു എന്ന് ചുരുക്കം. അത് പരിശോധനയ്ക്കുള്ളൊരു വാതിൽ കൂടിയായിരുന്നു. ഒരു സൈന്യം യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവർ ഈ വാതിൽക്കൽ കൂടിയായിരുന്നു കടന്നുപോയിരുന്നത്. ദാവീദ് തന്റെ സൈന്യത്തെ പരിശോധിച്ചത് ഇവിടെയായിരുന്നു. അവൻ അവരെ എത്രമാത്രം സ്നേഹിച്ചു, അവരും അവനെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. അവരിൽ മിക്കവാറും എല്ലാവരും തന്നെ തങ്ങളുടെ ജീവനെ അവന് നൽകുവാൻ സന്മനസ്സുള്ളവരായിരുന്നു. അവർ ഈ വാതിൽക്കൽ കൂടി കടക്കുമ്പോൾ അവരുടെ സേവനത്തിന് അവരെ അഭിനന്ദിക്കുവാനും നന്ദി പറയുവാനും ദാവീദ് കാത്തുനിന്നിരുന്നു. 1 തെസലോനിക്കർ 4-ാം അധ്യായത്തിൽ നാം കണ്ടതുപോലെ ഉൾപ്രാവണത്തിന്റെ സമയത്ത് നാം കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ചിലർ പറയും, ഓ അത് എത്ര മനോഹരമായിരിക്കുന്നു. അതെ, അത് മനോഹരമായിരിക്കും. എന്നാൽ ഉൾപ്രാവണത്തിന് ശേഷം നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുകയാണെന്ന് താങ്കൾക്കറിയാമോ? അത് ഈ പറഞ്ഞതുപോലെ മനോഹരമാണോ? 2 കൊരിന്ത്യർ 5:10 നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടവരുന്നു എന്നത്രേ. വെളിപ്പാട് ദിവസം 20:11-15 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വെള്ളസിംഹാസനത്തിന്റെ ആ ന്യായവിധി അല്ലിത്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കിൽ വിശ്വാസികൾ മാത്രമേ കാണൂ. കാരണം ഈ ന്യായവിധി രക്ഷയെ സംബന്ധിക്കുന്നതല്ല, പ്രതിഫലത്തെ കുറിക്കുന്നതാണ്. ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിന് വിശ്വാസികൾ പ്രതിഫലം പ്രാപിക്കും. താങ്കൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അല്ല എങ്കിൽ ഈ പറഞ്ഞ സമയത്ത് താങ്കൾ അവിടെ ഉണ്ടാകുകയില്ല. പൗലോസ് പറയുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്നത്രേ. ഒരർത്ഥത്തിൽ പൗലോസ് പറയുന്നത്, ധൃതിയായി തന്നെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു റിപ്പോർട്ട്, അതായത് ഞാൻ 8 മണിക്കൂർ വെച്ച് ദിവസവും പ്രവർത്തിക്കുന്നുണ്ടോ, വേണ്ട വിധത്തിൽ ഞാൻ സമയം വിനിയോഗിക്കുന്നുണ്ടോ എന്നത്രേ. ന്യായപ്രമാണ പ്രകാരം യഹൂദന്മാർ ദൈവത്തിന് ഒരു ദിവസം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്നത്, നാം ചെയ്യുന്നത് എന്തും കർത്താവിനായി ചെയ്യണമെന്നത്രേ. നാം പാത്രം കഴുകുകയോ മരം വെട്ടുകയോ മറ്റെന്ത് ചെയ്താലും ശരി, അത് കർത്താവിനെന്ന പോലെ ചെയ്യാവുന്നതാണ്. എത്ര ചെറിയ പണി എന്ന് നാം ചിന്തിക്കുന്നവ പോലും ദൈവം തന്റെ കണക്കിലെടുക്കും എന്നത് വലിയ കാര്യമാകുന്നു. കൂടുതൽ വിശ്വസ്തരാകുവാൻ അത് നമ്മെ പ്രചോദിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്കുള്ള പ്രതിഫലത്തെ ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യാവുന്നതാണ്. അതെ, നാം ഒരിക്കലും ചിന്തിക്കാത്തവർക്ക് പോലും അത് ലഭിക്കുന്നത് കാണുവാൻ സാധിക്കും എന്നത് എത്ര അത്ഭുതകരമാണല്ലേ. ഈ മൂന്നാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം 32 വാക്യത്തിൽ നാം കാണുന്നത്, കോണിങ്കലെ മാളിക മുറിക്കും ആട്ടുവാതിലിനും മധ്യേ തട്ടാൻമാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു. നാം 10 വാതിലുകളും കണ്ടുകഴിഞ്ഞു. ഇപ്പോൾ നാം ആട്ടുവാതിൽക്കൽ മടങ്ങി വന്നിരിക്കുകയാണ്. നാം യെരുശലേമിന്റെ മതിലിന് ചുറ്റും ഒരു പ്രാവശ്യം നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആരംഭിച്ചിടത്ത് തന്നെ ഇപ്പോൾ മടങ്ങി വന്നു. ആട്ടുവാതിൽ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പ്രതീകമാണെന്ന് നേരത്തെ കണ്ടിരുന്നുവല്ലോ. നാം ക്രിസ്തുവിന്റെ ക്രൂശിങ്കൽ ആരംഭിച്ച് ക്രിസ്തുവിന്റെ ക്രൂശിങ്കൽ അവസാനിക്കുന്നു. അതെ, ക്രിസ്തുവിന്റെ ക്രൂശ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ക്രൂശിങ്കലാണ് എല്ലാം ആരംഭിക്കുന്നത്. ആ ക്രൂശിങ്കിലൂടെ വേണം എല്ലാം മുൻപോട്ട് പോകേണ്ടത്. ആ ക്രൂശിങ്കലെല്ലാം അവസാനിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ ക്രൂശിങ്കൽ കടന്നു വരുവാൻ സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് വീണ്ടും സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരാകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത ഇന്ന് കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വിശ്വസ്തത ഞങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെക്കൊണ്ട് തന്നെ അത് സാധിക്കില്ല എന്ന് അവിടെ നിന്ന് അറിയുന്നല്ല. ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ നിരുകുഞ്ഞുങ്ങളെ നീ സഹായിക്കണം. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. വ്യക്തികളായി കുടുംബങ്ങളായി അങ്ങയിൽ ആശ്രയിച്ച് മുൻപോട്ടു പോകുവാൻ നെഹെമ്യാവെ പോലെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഏറ്റവും അധികം ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ നിരുകുഞ്ഞുങ്ങളെ ഒരുക്കണം. തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.